ചെറിയ പ്രവാചകന്മാരിൽ പത്താമത്തെ വ്യക്തിയെയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഹഗ്ഗായി പ്രവാചകൻ. പ്രവചന പുസ്തകങ്ങൾ പതിനഞ്ചാമത്തേതാകുന്നു ഇതെന്നറിയാമല്ലോ. പഴയ നിയമ പ്രവാചകന്മാരിൽ ഭൂരിപക്ഷവും പ്രവാസത്തിന് മുൻപേ പ്രവചിച്ചവരാണ്. പ്രവാസത്തിലായിരുന്നവരോട് ദൂതറിയിച്ചവർ യെഹെസ്കേലും ദാനിയേലും അത്രേ. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവരോട് ദൂതറിയിച്ച പ്രവാചകന്മാർ ഹഗ്ഗായി, സക്കറിയാവ്, മലാക്കി എന്നിവരായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഓർത്തിരിക്കുവാൻ എളുപ്പമായി തോന്നുന്നില്ലേ? രണ്ടു പേർ പ്രവാസികളോട് പ്രസംഗിച്ചു, മൂന്ന് പേർ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവരോട് ദൂതറിയിച്ചു, 12 പേർ പ്രവാസത്തിൽ പോകുന്നതിന് മുൻപ് ദൂതുകൾ അറിയിച്ചു. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. പ്രവചന പുസ്തകങ്ങളോട് ചേർന്ന് അതേ കാലയളവിലെ ചരിത്രം കൂടി വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളൂ. ഹഗ്ഗായി, സെക്കറിയാവ്, മലാക്കി എന്നീ പുസ്തകങ്ങളോട് ചേർന്ന ചരിത്ര പുസ്തകങ്ങൾ എസ്രാ, നെഹെമ്യാവ്, എസ്തേർ എന്നിവയത്രേ. പല സ്നേഹിതരുടെയും സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം, വിശുദ്ധ ബൈബിളിലെ പുസ്തകങ്ങൾക്ക് ഒന്ന് ഒന്നിനോട് ബന്ധമുണ്ടെന്നുള്ള സത്യം പലർക്കും അറിയില്ല. ദൈവത്തിന്റെ തിരുവചനത്തോടുള്ള ആദരവ് കൂടിപ്പോയത് കൊണ്ടാണോ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഏതാണ്ട് കുറെ തത്വശാസ്ത്രങ്ങൾ മാത്രമാണെന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അനേകർക്കും ഇല്ല. ഈ ജീവസന്ദേശ പഠനം നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാം പഠിച്ചു പോകുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന ഏത് സംശയവും എനിക്ക് എഴുതണം, തീർച്ചയായും ഞാൻ മറുപടി തരാം. ചില ഭാഗത്ത് നമ്മുടെ ആശയങ്ങൾ തമ്മിൽ യോജിച്ചെന്ന് വരില്ല, അതും എനിക്ക് എഴുതണം, മടിക്കരുത്. ധൈര്യമായിട്ട് എഴുതിക്കോ. ചിലർ എന്നെ വിമർശിച്ചെഴുതുന്ന ഭാഷ അല്പം കർക്കശമായി തോന്നാറുണ്ട്, പക്ഷേ ഭാഷയേക്കാൾ അവർ എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ആശയം മനസ്സിലാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതിനാൽ പരിഭവം തോന്നാറില്ല. ഏതായാലും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഹഗ്ഗായി, സെക്രിയാവ്, മലാക്കി എന്നിവരാണല്ലോ പ്രവചന പുസ്തകങ്ങളിൽ ഒടുവിലെത്തേത്. ഈ പ്രവാചകന്മാർ മൂവരും ബാബിലോന്യ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനത്തോട് സംസാരിച്ചു. ഹഗ്ഗായിയും സെക്രിയാവും ഒരുമിച്ച് പ്രവർത്തിച്ചവരത്രേ. അതിന് 200 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന വടക്കേ രാജ്യത്തെ അശൂര്യർ ആക്രമിച്ച് അടിമകളായി അന്യനാടുകളിലേക്ക് കൊണ്ടുപോയി. ഇത് BC 722 നടന്ന സംഭവമാണ്. രണ്ട് രാജാക്കന്മാർ 17:1-6 ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് യഹൂദ എന്നറിയപ്പെട്ടിരുന്ന തെക്കേ രാജ്യത്തിന്റെ സ്ഥിതിയും അതുതന്നെയായി. BC 605-587 ഇടയ്ക്ക് ബാബിലോന്യർ വന്ന് തെക്കേ രാജ്യത്തെ ആക്രമിച്ച് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. രാജാക്കന്മാരുടെ 2 പുസ്തകം 24:1-25:12 വരെയുള്ള ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാര്യം ഇപ്പോൾ ഓർത്തത് പറയട്ടെ, വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും പറഞ്ഞാൽ പലർക്കും ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ പല പ്രാവശ്യം ഞാനത് വിശദീകരിച്ചതാണ്. 10 ഗോത്രങ്ങളടങ്ങിയ വടക്കേ രാജ്യം ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങളടങ്ങിയ തെക്കേ രാജ്യം യഹൂദ എന്നും അറിയപ്പെട്ടിരുന്നു. യഹൂദയുടെ ഭരണം ദാവീദിന്റെ സന്തതിക്ക് ഉള്ളതായിരുന്നു. അപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരുന്നത് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും അടിമകളായി പോകേണ്ടി വന്നതിനെ കുറിച്ചാണ്. വടക്കേ രാജ്യത്തെ ജനങ്ങൾ മിക്കവാറും തങ്ങൾ അടിമകളായി പാർത്ത രാജ്യങ്ങളിലെ ജനങ്ങളായി തീർന്നു. പക്ഷേ തെക്കേ രാജ്യക്കാർ അങ്ങനെ ആയില്ല. കഴിവതും ആരുമായി ഇടകലരാതെ തെക്കേ രാജ്യക്കാർ അന്യനാട്ടിൽ വ്യത്യസ്തരായി ജീവിച്ചു. ഇവരാണ് പിന്നീട് യെരുശലേമിലേക്ക് മടങ്ങി വന്ന് ദേവാലയം പണിക്കും മതിൽ പണിക്കും ഒക്കെ മുൻകൈയെടുത്തത്. ഹഗ്ഗായിയും സക്കറിയാവും പ്രസംഗിക്കുമ്പോൾ തെക്കേ രാജ്യക്കാർ വടക്കേ രാജ്യക്കാർ എന്ന വ്യത്യാസമില്ലായെങ്കിലും മടങ്ങി വന്നവരിൽ മിക്കവാറും പേർ തെക്കേ രാജ്യത്തെ ആൾക്കാരായിരുന്നു. ഇവർ മടങ്ങി വരുവാൻ ഇടയായതിന്റെ പ്രധാന കാരണം പേർഷ്യ BC 539 ബാബിലോൺ സാമ്രാജ്യം പിടിച്ചടക്കി എന്നതാണ്. ബാബിലോണിന്റെ കീഴിലായിരുന്നല്ലോ യഹൂദന്മാർ. പേർഷ്യൻ ഭരണാധികാരി ആയിരുന്ന കോരസ് യഹൂദ പ്രവാസികൾക്ക് സ്വന്തം നാട്ടിലേക്ക് പോകുവാൻ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ വളരെയധികം പേർ യെരുശലേമിലേക്ക് വന്നു. ആ പ്രദേശങ്ങളെല്ലാം മൊത്തമായി പേർഷ്യയുടെ കീഴിലായിരുന്നെങ്കിലും തങ്ങളുടേതായ നേതൃത്വം സ്ഥാപിക്കുവാൻ യഹൂദന്മാരെ അനുവദിച്ചിരുന്നു. അങ്ങനെ യെരുശലേമിലെ ആദ്യകാല നേതാക്കന്മാരായിരുന്നു ഗവർണറായ സെറുബാബേലും മഹാപുരോഹിതനായ യോശുവയും ഹഗ്ഗായിയും സെക്കറിയാവും. ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും ഇവരായിരുന്നല്ലോ നേതാക്കന്മാർ. യെരുശലേമിൽ എത്തിയ യഹൂദന്മാർ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയം പണിയുവാനുള്ള വർദ്ധിച്ച ആവേശം കാണിച്ചു. ആദ്യം അവർ യാഗപീഠം പണിതുയർത്തി, രണ്ടാം വർഷം ദേവാലയത്തിന്റെ അടിസ്ഥാനമിട്ടു. പക്ഷേ അന്ന് അവിടെ പാർത്തിരുന്ന ശമര്യരും മറ്റും എതിർക്കുവാൻ തുടങ്ങിയപ്പോൾ പണി ചെയ്തിരുന്നവരുടെ ആവേശം ആകെ കെട്ടടങ്ങി, പണിയും ഉഴപ്പി. ഏതാണ്ട് 14 വർഷത്തോളം അങ്ങനെ ദേവാലയ പണി അലങ്കോലപ്പെട്ട് കിടന്നു. ഈ സാഹചര്യത്തിലാണ് ദൈവം ഹഗ്ഗായിയെയും സെക്കരിയാവിനെയും എഴുന്നേൽപ്പിച്ച് ദൂതുകൾ അറിയിക്കുന്നത്. ദൈവീക കാര്യങ്ങളിലുള്ള താല്പര്യം നഷ്ടപ്പെട്ട ജനങ്ങൾ നല്ല നല്ല ഉപാധികൾ നിരത്തി സ്വന്തം കാര്യങ്ങൾ കാണുകയാണ്. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. തുടർന്ന് ശ്രദ്ധിച്ചാട്ട് 5-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. വളരെ പ്രായോഗികമായ ഒരു കാര്യത്തിലേക്ക് ദൈവം ജനത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ജീവിതത്തിന്റെ ദൈനംദിന വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഭാഗമാണിത്. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. ഇത് പറയുമ്പോൾ പ്രവാചകൻ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് സംഭവിക്കുന്നത് തന്നെ ഒന്ന് കാണ്. എന്നിട്ട് പ്രവാചകൻ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 6-ഉം 7-ഉം വാക്യങ്ങളിലാണ് ആ വിശദീകരണം. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകയും. ഈ വാക്യങ്ങളിൽ പറയുന്നത് ദൈവം ആ ജനത്തിന്റെ ഭൗതികമായ കാര്യങ്ങളെ ന്യായം വിധിക്കുന്നു എന്നാണ്. പക്ഷേ ആ ജനം അത് ദൈവശിക്ഷയായി മനസ്സിലാക്കിയില്ല. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ടാകും. ഒരു ദൈവപൈതൽ തന്റെ വഴികളെ വിചാരിച്ചു നോക്കേണ്ടത് ആവശ്യമാകുന്നു. പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, പരിവരുത്ത പാതകളിൽ പാദങ്ങൾ ഇടറുമ്പോൾ, സംശയിക്കേണ്ടി വരുമ്പോൾ ഒരു ദൈവവൈതൽ തൻ്റെ ഹൃദയത്തെ സ്വയപരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്തുകൊണ്ട് ദൈവം എന്നെ ഈ വക പ്രതിസന്ധികളിൽ കൂടി കടത്തിവിടുന്നു എന്നറിയണം. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലെ പരിവരുത്ത പ്രതലങ്ങൾ മിനുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് ഒരുപക്ഷേ മണൽക്കടലാസിട്ട് മിനുസപ്പെടുത്തി എന്ന് വന്നേക്കാം. പിറുപിറുക്കാതെ, മുറുമുറുക്കാതെ ജീവിതത്തെ ക്രമീകരിക്കും. ദൈവം ആ മിനുസപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന ഏറ്റവും വലിയ നന്മയിലേക്ക് താങ്കളെ നയിക്കുവാനുള്ള ഒരു ഉപാധിയായി കണ്ട്, ഒരു പാതയായി കണ്ട് ദൈവത്തിന് സ്തോത്രം പാടി അത് സഹിക്കുവാൻ സാധിക്കുമോ? ദൈവം താങ്കളെ ഉന്നതമായ വഴിയിൽ മുൻപോട്ട് നയിക്കുവാനായി ആഗ്രഹിക്കുന്നത് കൊണ്ട് തൻ്റെ എല്ലാ മക്കളോടും ദൈവത്തിനുള്ള ഉദ്ദേശം, താല്പര്യം അതാണ്. ആരെയും ദോഷത്തിലൂടെ നയിക്കുവാൻ, ദോഷത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നന്മയിലേക്ക് മാത്രം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായി ഏതവസ്ഥയിൽ നമുക്കായിത്തീരാമോ ആ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുവാനാണ് ദൈവം ഓരോ മനുഷ്യനെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് വ്യക്തിപരവും വ്യക്തവുമായ ഉദ്ദേശമുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അതൊരിക്കലും നാം മറക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അടുത്തത് ആ ദൈവോദ്ദേശം എപ്പോഴും എൻ്റെ നന്മയ്ക്കായിട്ടാണ്, ദൈവനാമ മഹത്വത്തിനായിട്ടാകുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുമ്പോൾ പിന്നെ ജീവിതത്തെ വളരെ വളരെ പ്രാഗൽഭ്യത്തോടെ നേരിടുവാൻ നമുക്ക് സാധിക്കും. ഹഗ്ഗായിയുടെ ജനം ഒരു വലിയ ക്ഷാമത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് വിളവ് മുഴുവൻ നശിച്ചു. ആഹാര സാധനങ്ങൾ വാങ്ങുവാനും വസ്ത്രങ്ങൾ വാങ്ങുവാനും മനുഷ്യരുടെ കയ്യിലെങ്ങും പണമില്ലായിരുന്നു. ആർക്കും ഒരു നിക്ഷേപവും ഇല്ലായിരുന്നു. തങ്ങളുടെ അനുസരണക്കേട് മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഹഗ്ഗായിയുടെ ജനം ഒരിക്കൽ പോലും സമ്മതിച്ചില്ല. ദേശത്ത് സംഭവിക്കുന്ന വിപത്തുകളെ എല്ലാം വേറെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുവാൻ ജനം ശ്രമിക്കുകയായിരുന്നു. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ ചിന്താഗതി ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണോ? ചിലർ പറയും, ഓ അതെന്റെ വിധിയാ. താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ താങ്കൾക്ക് സംഭവിക്കുന്നത് വിധി മൂലമല്ല. ചിലർ വിധി എന്ന് പറയുമ്പോൾ യാദൃച്ഛികമായി സംഭവിക്കുന്നു എന്നർത്ഥമാക്കുന്നുണ്ട്. മറ്റു ചിലർ തലയിലെഴുത്ത് എന്നർത്ഥമാക്കുന്നു. ഒരു യഥാർത്ഥ ദൈവപൈതലിന് ഇവ രണ്ടും പറയുവാൻ സാധിക്കില്ല. താങ്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയത്രേ. ദൈവപൈതലായ താങ്കളുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശവുമില്ലാതെ ഒന്നും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല. താങ്കളുടെ ഹൃദയത്തിലും ജീവിതത്തിലും വിലയേറിയ ചില കാര്യങ്ങൾ വളർത്തിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ എന്ന്. സ്വന്തം വഴികൾ ശരിയാണെന്ന് മാത്രമേ മനുഷ്യർ എപ്പോഴും ചിന്തിക്കൂ. സദൃശവാക്യ എഴുത്തുകാരൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. യെശയ്യാപ്രവചനം 53 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ ഇന്നത്തെ പ്രധാന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ തോന്നിയതുപോലെ നടക്കണമെന്നുള്ള ചിന്തയാകുന്നു. സങ്കീർത്തനക്കാരൻ 1 സങ്കീർത്തനം എഴുതുമ്പോൾ അതിൻ്റെ 6 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദൈവ വഴികൾ എപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കണം. പക്ഷെ ദൈവ വഴികൾക്കെതിരാണ് മനുഷ്യന്റെ വഴികൾ എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നതിനെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ യെശയ്യാപ്രവചനം 55:7 പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. സദൃശവാക്യങ്ങൾ 13:15 പറയുന്നത്, ദ്രോഹിയുടെ വഴിയോ ദുർഘടം എന്നത്രേ. തീർച്ചയായും അത് ദുർഘടമാകുന്നു. ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നാണ് യെശയ്യാപ്രവചനം 55:9 പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞപ്പോൾ, യഹോവേ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു എന്ന്. 10:23 യിരെമ്യാവ് അതാണ് പറഞ്ഞത്. യിരെമ്യാ പ്രവചനം 6:16 കുറെ കൂടി വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ, ഞങ്ങൾ അതിൽ നടക്കില്ല എന്ന് പറഞ്ഞു. മനുഷ്യൻ ദൈവത്തോട് എന്നും എതിർത്ത് നിൽക്കുന്നു. തൻ്റെ എല്ലാ വഴികളിലും മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുവാൻ ശ്രമിക്കുന്നു. യിരെമ്യാ പ്രവചനം 10:2 ദൈവം പറയുന്നു, ജാതികളുടെ വഴി പഠിക്കരുത് എന്ന്. പക്ഷേ യെശയ്യാ പ്രവചനം 30:21 ദൈവം അരുളി ചെയ്തു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അതെ, ദൈവത്തിന്റെ വഴി. യേശുക്രിസ്തു അരുളി ചെയ്തു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു, വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:1-2 യേശു കുറെ കൂടി മുൻപോട്ട് പോയി പറഞ്ഞു, അതെ, യോഹന്നാന്റെ സുവിശേഷം 10:9, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. എത്ര അത്ഭുതകരമായിരിക്കുന്നു ഇതല്ലേ. തൻ്റെ ജനത്തോട് ദൈവം ഇന്നും പറയുന്നത് ഇത് തന്നെയാണ്. അവർ അവരുടെ വഴികളെ വിചാരിച്ചു നോക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവരുടെ വഴികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ചോദിക്കുന്നത്, നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തെന്ന് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? ഒരു സുഹൃത്ത്, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ ഇന്ന് ഏത് വഴിയിലാണ്, ഏത് പാതയാണ് താങ്കൾ ഇന്ന് എടുത്തിരിക്കുന്നത്? മയക്കുമരുന്നുകൾ താങ്കളെ എവിടേക്ക് നയിക്കുമെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരംഭത്തിങ്കിൽ വളരെ വിശാലമായ ഒരു വഴി അത്രേ അത്. താങ്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, വിശാലമല്ലേ? പിന്നെ ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഇന്ന് അനേക വിശാലന്മാരുണ്ട്. അവർ പറയുന്നത്, ഈ പ്രസംഗിക്കുന്നതൊക്കെ വെറും സങ്കുചിതന്മാരാകുന്നു എന്നത്രേ. വിശാലമായി ചിന്തിക്കണം എന്നുപോലും. ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ ഈ വിശാല ചിന്താഗതി ആരംഭത്തിൽ മാത്രമേ ഉള്ളൂ. വഴി മുൻപോട്ട് പോകുമ്പോൾ വീതി കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു ചോർപ്പിന്റെ ആകൃതിയിൽ വിശാലമായി ആരംഭിക്കുന്ന ഈ വഴി ഇടുങ്ങി ഇടുങ്ങി ഒടുവിൽ ഒരു ഇടുങ്ങിയ വാതിലിലൂടെ താങ്കളെ നാശത്തിലേക്ക് തള്ളിയിടും. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, മദ്യപാനം എത്ര വിശാലമായിട്ടാണ് ആരംഭിക്കുന്നത്? കമ്പനി ശരിക്കിന് തുടങ്ങി. ആദ്യം കുടിക്കാതിരുന്നപ്പോൾ കൂട്ടുകാരെല്ലാം പറഞ്ഞു, ഇവൻ എന്തോ കൺട്രിയാടാ, ഇങ്ങനൊന്നും സമൂഹത്തിൽ ജീവിക്കുവാൻ സാധിക്കില്ല. മദ്യപാനം തുടങ്ങിയപ്പോൾ എന്തൊരു രസം. പക്ഷെ ഇന്ന് ആകെ ഇടുങ്ങിയില്ലേ? പണം പോയി, മാനം പോയി, ആരോഗ്യം പോയി, മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും സാധിക്കുന്നില്ല. ഇരുണ്ട ഇടുങ്ങിയ വാതിലിലൂടെ നാശത്തിലേക്ക് തള്ളപ്പെടുന്നത് പോലെ അനുഭവപ്പെടുന്നില്ലേ സുഹൃത്തെ? പക്ഷെ സുഹൃത്തെ, താങ്കൾക്ക് മനസ്സുണ്ടെങ്കിൽ രക്ഷപ്പെടുവാനുള്ള വഴി ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. ദൈവം അരുളി ചെയ്തു, ജീവങ്കലേക്ക് പോകുന്ന വഴി ഇടുക്കമുള്ളതാണ്, ആ വഴി ക്രിസ്തു ആകുന്നു. പിതാവായ ദൈവത്തിങ്കിലേക്കുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തു മാത്രമാകുന്നു. വേറൊരു മാർഗത്തിലൂടെയും മനുഷ്യന്റെ ആത്മരക്ഷ സാധ്യമല്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കു വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം ക്രിസ്തുവിന്റെ നാമം മാത്രമാകുന്നു. ഇടുക്കമുള്ള വാതിലിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുൻപോട്ടുള്ള വഴി വിശാലമായി വിശാലമായി തീരും. ഒടുവിൽ സ്വാതന്ത്ര്യത്തിൻ്റെതായ ആ മേച്ചിൽപ്പുറത്ത് സന്തുഷ്ടമായിരിക്കുവാനും സാധിക്കും. അങ്ങനെ താങ്കൾക്ക് ജീവൻ മാത്രമല്ല സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കളുടെ വഴികൾ വിചാരിച്ചു നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വഴി സൂക്ഷിച്ചു നോക്കുക. ഇന്ന് താങ്കൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? താങ്കളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? താങ്കളുടെ വിവാഹ ജീവിതം സന്തോഷകരമാകുന്നുവോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടോ? നിന്റെ ഭാവി എന്തായിത്തീരും എന്ന് നിനക്കുറപ്പുണ്ടോ? ഇപ്പോൾ തന്നെ നിന്റെ വഴികളെ ശ്രദ്ധിച്ചു നോക്കൂ. പഠിക്കുന്ന പ്രിയ കുഞ്ഞെ, നിന്റെ വഴികൾ ഇപ്പോൾ തന്നെ ക്രമീകരിക്കൂ. നിന്റെ ജീവിതകാലം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവ വഴികളിൽ മുൻപോട്ടു പോകൂ. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം എഴുതിയപ്പോൾ അതിൻ്റെ 9 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി: ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ വഴി നാം എപ്പോഴും പരിശോധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉള്ളവർ എനിക്ക് എഴുതാറുണ്ട്. അനേകരും ശരിയായ ദിശയിൽ പോകുന്നവരാണ്, പക്ഷേ മറ്റു ചിലർ തങ്ങൾ തെറ്റായ പാതയിലാണെന്ന് എന്നോട് തുറന്നു പറയാറുണ്ട്. അതുകൊണ്ട് തകർന്ന കുടുംബങ്ങൾ, തകർന്ന ഹൃദയങ്ങൾ, നശിച്ച ജീവിതങ്ങൾ, ഇതൊക്കെയാണ് ഫലം. ജീവിതം തന്നെ മടുത്ത അവസ്ഥ. എത്രയെത്ര പേർ തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. ദൈവഹിതം മനസ്സിലാക്കി, ദൈവഹിതം അനുസരിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വരെ ജീവിതം സന്തോഷകരവും സമാധാനപൂർണവുമാക്കുവാൻ താങ്കൾക്ക് സാധിക്കില്ല. നമ്മുടെ പരിശ്രമങ്ങളൊക്കെ അത് പാഴായ പരിശ്രമങ്ങളാണ്. അതൊന്നും ശരിയായ വിധത്തിൽ നമ്മെ എങ്ങും കൊണ്ടെത്തിക്കില്ല എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.